الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കിയതിനെക്കുറിച്ച് സൂറത്തുൽ ബഖറയിൽ അറിയിച്ചതിന് തൊട്ടുശേഷം ഇപ്രകാരം പറഞ്ഞു: ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമദാൻ, റമദാൻ മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന് ആ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ്. ഹുദൽ ലിന്നാസ് വബയിനാതിൻ മിനൽ ഹുദ, ജനങ്ങൾക്ക് ഹിദായത്തായിക്കൊണ്ട്, സന്മാർഗമായിക്കൊണ്ട്. വബയിനാതിൻ മിനൽ ഹുദ, സന്മാർഗത്തിൻ്റെ വിശദീകരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് ഷഹ്റു റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റമദാനിൽ ഖുർആനിന് പ്രത്യേകമായ പരിഗണന നൽകുകയും ആ മാസത്തിൽ ഖുർആനിന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റമദാനിൽ വരികയും ഖുർആൻ പരിശോധിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ചുരുക്കത്തിൽ, റമദാൻ മാസം ഖുർആനിൻ്റെ മാസമാണ്, ഖുർആനിന് വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ട മാസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഖുർആനുമായി ബന്ധപ്പെട്ട് നാം പാലിച്ചിരിക്കേണ്ട ചില മര്യാദകളുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് മറ്റേതെങ്കിലും വാചകങ്ങളോ പുസ്തകങ്ങളോ പാരായണം ചെയ്യുന്നത് പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ യർജൂന തിജാരത ലൻ തബൂർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്നയാളുകൾ, വഅഖാമുസ്സലാഹ്, നിസ്കാരം നിലനിർത്തുന്നയാളുകൾ, وَأَنْفَقُوا مِمَّا رَزَقْنَاهُمْ سِرًّا وَعَلَانِيَةً, രഹസ്യമായും പരസ്യമായും നാം നൽകിയതിൽ നിന്ന് ദാനം ചെയ്യുന്നയാളുകൾ അവരുടെ കാര്യം എപ്രകാരമാണ്? യർജൂന തിജാറത ലൻ തബൂർ, അവർ പ്രതീക്ഷിക്കുന്നത് നഷ്ടം വരാത്ത, ഒരിക്കലും നഷ്ടക്കച്ചവടമായി തീരാത്ത ഒരു കച്ചവടമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. ഈ ആയത്തു പാരായണം ചെയ്തു കഴിഞ്ഞാൽ മുത്തറിഫ് ഇബ്നു അബ്ദുള്ള ശഖീർ അദ്ദേഹം പറയാറുണ്ടായിരുന്നു: ഹാദിഹിൽ ആയ ആയത്തുൽ ഖുർആ, ഈ ആയത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ ആയത്താണ്. ഈ ആയത്ത് ഖുർആനിന്റെ ആളുകളുടെ ആയത്താണ് എന്ന് മുത്തറിഫ് ഇബ്നു അബ്ദുള്ള ഷഖീർ, സലഫുകളിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതനാണ് അദ്ദേഹം, അദ്ദേഹം അപ്രകാരം പറയാറുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഖുർആൻ പാരായണത്തിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇഖ്റാഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബി, അത് അന്ത്യനാളിൽ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് വേണ്ടി ഷഫീഅായി, ശുപാർശകനായി എത്തുന്നതാണ്. കഴിഞ്ഞ തവണ നാം കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ ഖുർആൻ അതിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയും, എന്നിട്ടത് പറഞ്ഞുകൊണ്ടിരിക്കും, ഇതാ ഞാനാണ് ഇവന്റെ രാത്രിയിലെ ഉറക്കം കളഞ്ഞത്, അതുകൊണ്ട് ഫഷഫിഅനി ഫീഹി, അവന്റെ കാര്യത്തിൽ ശുപാർശ പറയാൻ എനിക്ക് അനുമതി നൽകണമെന്ന് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ആവശ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇപ്രകാരം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നൊരു ഹർഫ് പാരായണം ചെയ്താൽ, ഫലഹു ബിഹി ഹസന, ആ പാരായണത്തിന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ അതിന് അവനൊരു പ്രതിഫലമുണ്ട്, അത് അവനൊരു പുണ്യമായി രേഖപ്പെടുത്തും. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഓരോ നന്മയും അതിന്റെ പത്തിരട്ടി പ്രതിഫലമാണ് അതിന് നൽകപ്പെടുക. ല അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല. ولكن الف حرف ولام حرف وميم حرف, مرج الف ഒരു ഹർഫൻ, ലാം ഒരു ഹർഫൻ, മീം ഒരു ഹർഫൻ. ഒരാൾ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ 30 പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത്. അത് റമദാനിൽ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന്റെ ഇരട്ടി ഇരട്ടി പ്രതിഫലം അവന് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പാരായണം എന്നതിന് വളരെയധികം പ്രതിഫലമുണ്ട്. ശരി, ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പാലിച്ചിരിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഏതൊരു വ്യക്തിയും ഖുർആനിന്റെ പാരായണത്തിൽ പാലിച്ചിരിക്കേണ്ട ചില ആദാബുകളുണ്ട്. ആ ചില ആദാബുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഖുർആൻ മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുക എന്നത് പ്രത്യേകം പ്രതിഫലമുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് ഖുർആൻ മനഃപ്പാഠമുണ്ടായിരിക്കും. ആ മനഃപ്പാഠമുള്ള ഭാഗമാണെങ്കിൽ കൂടി അത് മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുക എന്നത് പ്രത്യേകം പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് കാണാപാഠമുള്ള ഭാഗമാണെങ്കിൽ കൂടി ഖുർആൻ മുസ്ഹഫിൽ നിന്ന് നോക്കി പാരായണം ചെയ്യുക എന്നത് ഒരു ഇബാദത്തായി നാം പരിഗണിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിന്റെ ഹദീസിൽ പറഞ്ഞു, മൻ സറഹു അൻ യുഹിബ്ബല്ലാഹു വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതവനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഫൽ യഖ്റ ഫിൽ മുസ്ഹഫ്, അവൻ മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യട്ടെ. യൂനുസ് സലഫുകളിൽപ്പെട്ട ഒരു പണ്ഡിതനായ അദ്ദേഹം പറഞ്ഞു, കാന ഖുലുഖുൽ അവ്വലീന അന്നദ്റു ഫിൽ മുസാഹിഫ്, ആദ്യകാലക്കാരുടെ സ്വഭാവങ്ങളിൽപ്പെട്ടതായിരുന്നു മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുക എന്നത്. അവർക്ക് ഖുർആനെ ഹിഫ്ദ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഖുർആൻ മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുക എന്നത് അവരുടെ മര്യാദകളിൽപ്പെട്ടതായിരുന്നു. മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുക എന്നതിന് അനേകം ഗുണങ്ങളുണ്ട്. ഒന്ന്, തെറ്റുവരാതിരിക്കാൻ ഏറ്റവും നല്ലത് മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുന്നതാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ കിതാബ് മുസ്ഹഫിലേക്ക് നോക്കുക എന്ന ആ ഇബാദത്ത് കൂടി മുസ്ഹഫിലേക്ക് നോക്കി പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അവന് ലഭിക്കും. അതുപോലെ തന്നെ ഒരാൾ ഖുർആനിലേക്ക് നോക്കി പാരായണം ചെയ്യുകയാണെങ്കിൽ അവന്റെ തെറ്റുകൾ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരമാവധി അവന് തെറ്റ് സംഭവിക്കാതെ ഓതാൻ മുസ്ഹഫിലേക്ക് നോക്കി പാരായണം ചെയ്താൽ സാധിക്കും. ചില ആൾക്കാർ മുസ്ഹഫ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും, കാണാപാഠമുള്ള ഭാഗമാണെങ്കിൽ നോട്ടം വേറെ എവിടെയെങ്കിലും ആയിരിക്കും, എന്നിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. സഹോദര, ചിലപ്പോൾ നിനക്ക് അബദ്ധം പറ്റുന്നുണ്ടായിരിക്കാം. ആ അബദ്ധം തിരുത്താൻ ഏറ്റവും നല്ല വഴി മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുക എന്നതാണ്. മാത്രമല്ല, സഹാബികളിൽ നിന്ന് അൽ ഇമാം നവവി റഹിമഹുല്ലാഹു തആല അദ്ദേഹം റിവായത്ത് ചെയ്തതായി കാണാം, സഹാബികൾ അവർ തങ്ങളുടെ ഏതെങ്കിലും ഒരു ദിവസം ഖുർആനിൽ മുസ്ഹഫിൽ ഒരു തവണയെങ്കിലും നോക്കാതെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് അവർ വെറുത്തിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ദിവസം മുസ്ഹഫിൽ ഒരു തവണയെങ്കിലും നോക്കാതെ അവരുടെ ദിവസം കഴിഞ്ഞു പോകുന്നതിനെ അവർ വെറുത്തിരുന്നു എന്നൊക്കെ മുൻഗാമികളുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുക എന്നതാണ് കൂടുതൽ അഫ്ളായിട്ടുള്ളത്. കാണാപ്പാടം ഉണ്ടെങ്കിൽ കൂടി ഹൃദയത്തിൽ നിന്ന് പാരായണം ചെയ്യാതെ മുസ്ഹഫിൽ നോക്കുക എന്നത് പ്രത്യേകം സുന്നത്താണ്. മാത്രമല്ല, ഈ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ രീതിയാണ് മൊബൈലിൽ നോക്കി ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും മൊബൈൽ, അതിലുള്ള ഖുർആൻ മുസ്ഹഫിനോട് കിടപിടിക്കുകയില്ല, മുസ്ഹഫിന് തുല്യമാവുകയില്ല. ഉദാഹരണത്തിന്, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, മുസ്ഹഫ് നിങ്ങൾ തൊടണമെങ്കിൽ അതിന് വുദൂ വേണം. വലിയൊരു വിഭാഗം പണ്ഡിതന്മാർക്ക് അപ്രകാരം അഭിപ്രായമുണ്ട്. എന്നാൽ അവരൊന്നും തന്നെ മൊബൈൽ, ഖുർആനിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡിങ്ങോ, അതല്ലെങ്കിൽ മൊബൈലിൽ ഖുർആനിന്റെ സോഫ്റ്റ്വെയറോ ഉണ്ടെങ്കിൽ, ഖുർആനിന്റെ ഖുർആൻ അതിലുണ്ട്, അതുകൊണ്ട് മൊബൈൽ തൊടണമെങ്കിൽ വുദൂ വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, പണ്ഡിതന്മാരിൽ പലരും മുസ്ഹഫ് ഉണ്ടെങ്കിൽ മൊബൈലിൽ നോക്കി ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കാരണം മൊബൈലിന് മുസ്ഹഫിന്റെ ഹുക്മ്, അതിന്റെ വിധി നൽകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മൊബൈലിൽ ഖുർആൻ നോക്കിയോ, അതായത് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബിയുടെ മേൽ അവതരിപ്പിച്ച മുസ്ഹഫ് ഇപ്രകാരമാണ്. ഇപ്രകാരം എഴുതിയിട്ടായിരുന്നു സഹാബികൾ അത് കൊണ്ടു നടന്നിരുന്നത്. മുസ്ഹഫിൽ കിതാബിൽ, ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവർ മുസ്ഹഫിനെ ജീവിപ്പിച്ചത്. എന്നാൽ മൊബൈലിലുള്ള മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചു നേരം നമ്മളത് ഡിസ്പ്ലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ പുറത്തേക്ക് കാണിക്കും. അത് മാറ്റി അതിൽ വേറെ വല്ല വീഡിയോയും കാണുകയാണെങ്കിൽ അതിൽ വീഡിയോ കാണിക്കും. അത് മുസ്ഹഫിന്റെ വിധി അതിന് വരികയില്ല. അതുകൊണ്ട് പരമാവധി ഖുർആൻ മുസ്ഹഫിൽ തന്നെ നോക്കി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പാലിച്ചിരിക്കേണ്ട അദബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദബ് ഇഖ്ലാസാണ്. ആരെയും കാണിക്കാൻ വേണ്ടിയോ, നല്ല ഒരു കാരിയാണ് എന്നറിയിക്കാനോ, നല്ല ഓത്തുകാരനാണ്, നല്ല ശബ്ദമുള്ളവനാണ്, നന്നായി പാരായണം ചെയ്യുന്നവനാണ്, നല്ല ഹിഫ്ളുള്ളവനാണ് എന്നൊന്നും ആളുകളെ അറിയിക്കുന്നതിനു വേണ്ടിയായിരിക്കരുത് നമ്മുടെ ഖുർആൻ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞ സംഭവം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അവിടുന്ന് പറഞ്ഞു, ഇന്ന അവ്വല الناس يقضى يوم القيامه عليه رجل استشهد. ആദ്യമായി അന്ത്യനാളിൽ വിധി കൽപ്പിക്കപ്പെടുന്ന വ്യക്തി, അതിലൊരാൾ ജിഹാദ് ചെയ്ത് ഷഹീദായ മനുഷ്യനാണ്, യുദ്ധത്തിന് പോയി രക്തസാക്ഷിയായി മരണം വരിച്ച വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ തഅല്ലമൽ ഇൽം, മറ്റൊരു വ്യക്തി, അയാൾ ധാരാളം വിജ്ഞാനം പഠിച്ചിട്ടുണ്ട്. വഅല്ലമഹു, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വഖറഅൽ ഖുർആൻ, അയാൾ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹാ, അങ്ങനെ അയാളെ കൊണ്ടുവരും, അയാൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾ അയാൾക്ക് കാണിച്ചു കൊടുക്കും, അങ്ങനെ അയാൾ അതെല്ലാം അംഗീകരിക്കും. ഇതൊക്കെ എനിക്ക് ലഭിച്ച നിഅമത്തുകളാണ് എന്ന് അയാൾ അംഗീകരിക്കും. അയാളോട് ചോദിക്കും, ഫമാ അമിൽത ഫീഹ, ഈ നിഅമത്തുകളുടെ കാര്യത്തിൽ, ഈ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ നീ എന്താണ് അമലായി ചെയ്തത്, എന്താണ് നീ പ്രവർത്തിച്ചത്? അപ്പോൾ അയാൾ പറയും, തഅല്ലംതുൽ ഇൽം, ഞാൻ ദീനു പഠിച്ചു. വഅല്ലംതുഹു, അതുപോലെ തന്നെ ഞാൻ അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. വഖറഅതു ഫീകൽ ഖുർആൻ, അതുപോലെ നിനക്ക് വേണ്ടി അല്ലാഹുവെ ഞാൻ ഖുർആൻ പാരായണം ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അയാളോട് പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ യഥാർത്ഥത്തിൽ ദീൻ പഠിച്ചത് ആലിം എന്ന് നിന്നെ നോക്കി ആളുകൾ വിളിക്കുന്നതിന് വേണ്ടിയാണ്. നീ ഖുർആൻ പാരായണം ചെയ്തത് നിന്നെ പറ്റി ആളുകൾ ഖാരിഅ എന്ന് വിളിക്കുന്നതിന് വേണ്ടിയാണ്. അത് നിന്നെ പറ്റി പറയപ്പെട്ടിരിക്കുന്നു ദുനിയാവിൽ. فصحب على وجهه حتى ألقي في النار. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ കാര്യത്തിൽ വിധി കൽപ്പിക്കുകയും അയാളെ മുഖം കുത്തി നരകത്തിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം ഗൗരവമുള്ള ശിക്ഷയാണ്! ഇഖ്ലാസ് ഇല്ലാതെ, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റാർക്കെങ്കിലുമൊക്കെ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഉസ്താദുമാർക്ക് വേണ്ടിയോ, നിങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് വേണ്ടിയോ അല്ല ഖുർആൻ പഠിക്കേണ്ടത്, അവർക്ക് വേണ്ടിയല്ല ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, അള്ളാഹുവിന് വേണ്ടിയാണ് ദീൻ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ തഅല്ലമൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമ ഔ ലിയുമാരിയ ബിഹിസ് സുഫഹ വയസ്രിഫ ബിഹി വുജൂഹ الناس ഇലൈഹി അദ്ഖലഹുല്ലാഹു النار. ആരെങ്കിലും പണ്ഡിതന്മാരുമായി തർക്കിക്കാൻ, അതല്ലെങ്കിൽ വിഡ്ഢികളുമായി തർക്കിക്കാൻ, അതല്ലെങ്കിൽ പണ്ഡിതന്മാരുമായി മത്സരിക്കാൻ, അതല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഖുർആൻ ദീനു പഠിച്ചു കഴിഞ്ഞാൽ അദ്ഖലഹുല്ലാഹു النار, അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ നമ്മുടെ പാരായണങ്ങൾ അത് മറ്റാർക്കും വേണ്ടിയാകരുത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഖുർആൻ പാരായണത്തിന്റെ അദബുകളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തജ്വീദാണ്. ഖുർആൻ അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിച്ച രൂപത്തിൽ തന്നെ തെറ്റാതെ, അബദ്ധങ്ങൾ വരുത്താതെ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആനിൽ അറബി ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അറബി ഭാഷയിലെ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റേതായ ഹക്കുണ്ട്, അതിൻ്റേതായ അവകാശമുണ്ട്, അത് ഉച്ചരിക്കേണ്ട രീതിയുണ്ട്. ആ രീതിയിൽ നിന്നത് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങൾ മാറിപ്പോകും. ഉദാഹരണത്തിന്, അൽ ഖാലിഖ് എന്ന വാക്ക്, സൃഷ്ടാവ് എന്ന അർത്ഥം വരുന്ന വാക്ക്, അതിന്റെ ഒരാൾ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൽ ഹാലിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബാർബർ തന്നെ. എന്തുമാത്രം വ്യത്യാസമാണ് ഈ രണ്ടർത്ഥങ്ങൾ തമ്മിലുള്ളത്! ഇങ്ങനെ അറബിയിൽ അനേകം വാക്കുകൾ കാണാം. പല ആളുകളും ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിക്കാറുണ്ട്. ചില ആളുകൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അവരോതുന്നു അൽഹംദുലില്ലാഹ്, യഥാർത്ഥത്തിൽ അത് അൽഹംദുലില്ലാഹ് എന്നാണ്, ഹ ആണ് അവിടെയുള്ളത്, ഹ അല്ല. അതുപോലെ തന്നെ ചില ആളുകൾ ഓതുന്നു ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, യാഇന് ശദ്ദില്ലാതെ ഇയ്യാക നഅബ്ദു, ഇയ്യാക നഅബ്ദു എന്നല്ല ഇയ്യാക നഅബ്ദു എന്നാൽ. ഇങ്ങനെയുള്ള തെറ്റുകൾ, അതല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് അർറഹ്മാനുർ റഹീം, ഇങ്ങനെ തെറ്റായി ഓതുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഈ പറഞ്ഞ തെറ്റുകൾ നമുക്ക് സംഭവിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ചത് അറബിയിലാണ്, അത് അറബിയിൽ തന്നെ പാരായണം ചെയ്യണം. ചില ആളുകൾ അറബി പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ മലയാളത്തിലുള്ള പുസ്തകങ്ങൾ അവലംബിക്കും. ഉദാഹരണത്തിന്, അതിൽ ഖാഫ് എഴുതിയിട്ടുണ്ടെങ്കിൽ മലയാളത്തിലെ ഗ അതിന് പകരമായിട്ട് എഴുതിയിട്ടുണ്ടാകും. അത് നോക്കി പഠിച്ചു പഠിച്ച് അവസാനം അവന്റെ ഖാഫ് ശരിയാവുകയില്ല, എത്ര ഓതിയാലും. അപ്പോൾ തജ്വീദ് അത് ശരിയാക്കുന്ന ഒരാളിൽ നിന്ന് പോയി പഠിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ കലാമാണിത്. ഇത് വായിക്കുന്ന സന്ദർഭത്തിൽ ശരിയായി വായിക്കുക എന്നത് നിർബന്ധമാണ്. അതുപോലെ തജ്വീദുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചില സന്ദർഭത്തിൽ ചില അക്ഷരങ്ങൾ അതിന്റെ അർത്ഥങ്ങൾ ചില സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറും. ഉദാഹരണത്തിന്, റോ അതിന് ഫത്ഹ് വന്നു കഴിഞ്ഞാൽ അത് കട്ടികൂട്ടി പറയണം, എന്നാൽ അത് കസറിന് ശേഷം വന്നു കഴിഞ്ഞാൽ അതിന് ചെറിയ അതിൽ മയപ്പെടുത്തിക്കൊണ്ട് പറയണം. ഉദാഹരണത്തിന്, അഷിർക്ക് എന്ന് പറയുന്ന ആളുകളെ കാണാം, യഥാർത്ഥത്തിൽ അഷിർക്ക് എന്നാണ്. അതല്ലെങ്കിൽ ഫിർഔൻ എന്ന് പറയുന്ന ആളുകളെ കാണാം, യഥാർത്ഥത്തിൽ ഫിർഔനാണ്. ഇങ്ങനെയുള്ള തെറ്റുകൾ ഇത് ഖുർആനിന്റെ ഭംഗിയെ നശിപ്പിച്ചു കളയും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ, നാം ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അറബിയിലാണ്, അത് അറബിയിൽ തന്നെ പാരായണം ചെയ്യണം. അപ്പോൾ സഹോദരങ്ങളെ, ഇക്കാര്യം പഠിക്കാൻ നാം ശ്രദ്ധിക്കണം. പല ആളുകൾക്കും ഇപ്പോഴും പല അക്ഷരങ്ങളും ശരിയാകുന്നില്ല. ഉദാഹരണത്തിന്, ഐന്, അതുപോലെ തന്നെ ഖാഫ്, കാഫ്, ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ പലപ്പോഴും, അതുപോലെ തന്നെ അലിഫും ഹംസയും, അലിഫും ഹാവും ഹാവും ഐനും, ഇതൊക്കെ പലപ്പോഴും പല ആളുകൾക്കും ഒരേപോലെയാണ്, എല്ലാം ഒരേപോലെ തന്നെയാണ്. ഈ അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം സഹാബികൾ അത്രമാത്രം ശ്രദ്ധയോടുകൂടി ഓരോ ഹറക്കത്തുകളും ഓരോ ഹർഫുകളും കൃത്യമാക്കിക്കൊണ്ടായിരുന്നു അവർ പാരായണം ചെയ്തിരുന്നത്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമാണ്, ഇത് സാധാ ഒരു സംസാരമല്ല, നമ്മെ സൃഷ്ടിച്ചവനായ റബ്ബിന്റെ വാക്കുകളാണ്. അത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന്റെ മര്യാദകൾ പാലിക്കാൻ നമ്മൾ തയ്യാറാകണം. മൂന്നാമത്തെ കാര്യം, ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ തർത്തീൽ പാലിക്കുക എന്നതാണ്. ഖുർആനിന്റെ തർത്തീൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഉറത്തിലിൽ ഖുർആന തർത്തീല, നീ ഖുർആൻ തർത്തീലോടുകൂടി പാരായണം ചെയ്യുക. എന്താണ് തർത്തീൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? തർത്തീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പതുക്കെ പാരായണം ചെയ്യുക എന്നതാണ്. വളരെ വേഗത കൂട്ടാതെ പതുക്കെ മിതമായ രൂപത്തിൽ പാരായണം ചെയ്യുന്നതിനാണ് തർത്തീൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടക്കത്തോടുകൂടി പാരായണം ചെയ്യുക. ചില ആളുകൾ എന്തായാലും ഇന്ന് ഒരു ജുസ് ഓതി തീർക്കണം, ആകെ 5 മിനിറ്റ് ബാക്കിയുള്ളൂ എന്ന് ആ 5 മിനിറ്റിന്റെ ഉള്ളിൽ അടിച്ചുവിട്ട് ഖുർആൻ ഓതുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് ഖുർആനിനോടുള്ള മര്യാദയല്ല, മറിച്ച് ഖുർആൻ അതിന്റെ മര്യാദയിൽ ഉറത്തിലിൽ ഖുർആനെ തർത്തി. ഇത് ആരോടാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അവിടുന്ന് അത് പതുക്കെയാണ് പാരായണം ചെയ്തിരുന്നത്. അപ്പൊ തർത്തീലിൽ ശ്രദ്ധിക്കണം, ഒന്ന് പതുക്കെ ഇരിക്കണം, രണ്ട് അടക്കവും ഒതുക്കവും ഉണ്ടായിരിക്കണം, മൂന്ന് ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അപ്രകാരമായിരുന്നു പാരായണം ചെയ്തത്. അനേകം ഹദീസുകളിൽ അതിനുള്ള തെളിവ് കാണാൻ സാധിക്കും. അവിടുന്ന് നീട്ടി നീട്ടിയിട്ടായിരുന്നു ഓതിയിരുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചില ആളുകൾ ചോദിച്ചു, എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കാനത് മദ്ദൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നീട്ടി നീട്ടിയിട്ടായിരുന്നു പാരായണം ചെയ്തിരുന്നത്. എന്നിട്ട് അവിടുന്ന് അനസ് ഇബ്നു മാലിക് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, ثم قرا بسم الله الرحمن الرحيم يمد ببسم الله. അവിടുന്ന് ബിസ്മില്ല എങ്ങനെ നീട്ടും? ويمد بالرحمن, റഹ്മാൻ എന്നത് അവിടുന്ന് നീട്ടും. ويمد بالرحيم, റഹീം എന്നത് അവിടുന്ന് നീട്ടും. بسم الله الرحمن الرحيم ഇങ്ങനെ. എന്നാൽ ഇന്ന് സുബ്ഹാനല്ലാഹ് പല ആളുകളും ബിസ്മി ഓതുക എന്നത് ഒരു ചടങ്ങാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിൽ കഴിഞ്ഞു. ഇതാണ് പലരുടെയും ബിസ്മി. എന്താണ് അവൻ ചൊല്ലിയത് എന്ന് അവന് തന്നെ അറിയില്ല. അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരം എന്നത് പലപ്പോഴും ആളുകൾക്കൊരു ചടങ്ങ് മാത്രമായിരിക്കുന്നു. ഇത്ര സമയത്ത് തുടങ്ങി ഇത്ര സമയത്ത് അവസാനിക്കണം. അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നമായി. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ നീട്ടിയായിരുന്നു പാരായണം ചെയ്ത്, പതുക്കെയായിരുന്നു പാരായണം ചെയ്തത്. ചില ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി നിസ്കാരത്തിന് വേണ്ടി നിന്നു, എന്നിട്ട് അവിടുന്ന് പാരായണം ചെയ്യാൻ തുടങ്ങി. ഇന്ന ഫി ഖൽഖി സ്സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിൽ മുഴുവനായി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. വേറൊന്നും പാരായണം ചെയ്തിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. അവിടുത്തെ താടിരോമങ്ങൾ നനഞ്ഞ് കുതിർന്ന് അവിടുന്ന് നിസ്കരിക്കുന്ന സ്ഥലത്തെ അടിയിൽ വരെ നനവെത്തുന്ന അവസ്ഥയുണ്ടായി. ഈ ഒരൊറ്റ ആയത്ത് മാത്രമാണ് അവിടുന്ന് പാരായണം ചെയ്ത് രണ്ടായത്തുകൾ. എന്നിട്ട് ബിലാൽ ഇബ്നു റവാഹ അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാൻ വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നി ഉൻസില അലയ്യ ആയത്തുൻ ഫിൽ ലൈല, ഈ രാത്രിയിൽ എന്റെ മേൽ ഇന്ന് ചില ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വൈലുൽ ലിമൻ സമിഅഹ വലം യതദബ്ബർ ഫിഹ, ആ ആയത്ത് കേട്ടതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ അവർക്ക് നാശമുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു എന്നാണ്. ഇന്ന് ആളുകളുടെ പാരായണം ആത്മാവില്ലാത്ത പാരായണമായിരിക്കുന്നു. എന്താണ് പറയുന്നത് എന്ന് അവർക്കറിയില്ല, എന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നവർക്കും അറിയില്ല. ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ ഖുർആനിന്റെ ഓത്തോ അതല്ലെങ്കിൽ നിസ്കാരങ്ങളോ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. കാരണം ഇസ്ലാമിന്റെ ഇബാദത്തുകൾ ആത്മാവുള്ള ഇബാദത്തുകളായിരിക്കണം. അതിന്റെ റൂഹിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ആ റൂഹിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചത്. വഅഖിമി സ്സലാത ലിദിക്രി, നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് ദിക്ർ എടുക്കാനാണ്, എന്നെ സ്മരിക്കുന്നതിനു വേണ്ടിയാണ്. നിസ്കരിക്കുക എന്നതല്ല, നിസ്കാരം എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന് ദിക്ർ എടുക്കാനാണ്. ആ ദിക്ർ നിസ്കാരത്തിൽ ഉണ്ടാകുന്നിടത്തോളം നിസ്കാരത്തിന്റെ പൂർണ്ണത എത്തിയിട്ടില്ല എന്ന് തന്നെ നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ പെട്ടതായിരുന്നു ചില ആയത്തുകൾ ആവർത്തിച്ചു പാരായണം ചെയ്യുക എന്നത്. എന്നങ്ങനെ ആരെങ്കിലും ആവർത്തിച്ചു പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ ധരിക്കുക അവന് ഖുർആൻ മറന്നുപോയി എന്ന്. അത്രമാത്രം ഇത് മഹ്ദൂറായ സുന്നത്തായിരിക്കുന്നു, ഒഴിവാക്കപ്പെട്ട മറന്നുപോയ ആളുകൾ വിസ്മരിച്ചു പോയ സുന്നത്തായിരിക്കുന്നു. ഒരാൾ ഖുർആൻ ആവർത്തിച്ചു പാരായണം ചെയ്ത ആളുകൾ ധരിക്കുക, അടുത്ത ആയത്തവന് കിട്ടുന്നില്ല എന്ന്. അത്ര വരെ ഖുർആൻ രണ്ട് തവണ ആവർത്തിക്കുക, മൂന്ന് തവണ ആവർത്തിക്കുക എന്നത് ഒരു സുന്നത്താണ് എന്ന ബോധ്യം പോലും പല ആൾക്കാർക്കും ഇല്ലാതെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഇത് പലതവണ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ അദ്ദേഹം പറഞ്ഞു, റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫത്ഹി മക്കത്ത അലാ നാഖതിഹി, മക്കം ഫത്ഹിന്റെ അന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ ഒട്ടകത്തിന്റെ മേൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. വഹുവ യഖ്റഉ സൂറത്തുൽ ഫത്ഹി യുറജ്ജ, അവിടുന്ന് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്ത് അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തർജീഅ് എന്ന് പറഞ്ഞാൽ ഒരു ആയത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. ഇത് വളരെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണിത്. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഖിറാഅത്തു ആയത്തിൻ ബിതദബ്ബുർ വതഫഖുഹിൻ ഖൈറു മിൻ ഖിറാഅത്തിൽ ഖുർആനി കുല്ലി ബിഗൈരി തദബ്ബുറിൻ വതഫഖുഹ്. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ശരിയായ ചിന്തയോടുകൂടി അത് മനസ്സിലാക്കിക്കൊണ്ട് അതിലെന്താണ് പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നതാണ്. ഖുർആൻ മുഴുവൻ ചിന്തിക്കാതെ ആലോചിക്കാതെ പാരായണം ചെയ്യുന്നതിനേക്കാൾ അഫ്ദൽ എന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല പല പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അവർ മാത്രമല്ല, അതുകൊണ്ട് സഹോദര ഈ കാര്യം ശ്രദ്ധിക്കണം. ഖുർആൻ നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം, അത് ആവർത്തിക്കണം, കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാലിച്ചിരുന്ന സുന്നത്തുകളിൽ പെട്ടതാണ് അത്തഖ്തിയ, അതായത് ഖുർആനിന്റെ ആയത്തുകൾ മുറിച്ചു മുറിച്ചു ഓതാനുള്ളത്, കൂട്ടിച്ചേർക്കാതെ ഓതുക എന്നത്. ചില ആളുകൾ ഓതുന്നത് പോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ അർറഹീം മാലികി യൗമിദ്ദീൻ, ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത്. മറിച്ച് അവിടുന്ന് ഓതിയിരുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞതായി കാണാം, كان يقطع قراءته ايه ايه صلى الله عليه وسلم അവിടുന്ന് ആയത്തുകൾ മുറിച്ചു മുറിച്ചായിരുന്നു ഓതിയിരുന്നത്. എന്നിട്ട് അവിടുന്ന് കേൾപ്പിച്ചു തന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, ഇങ്ങനെ മുറിച്ചു മുറിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് പല ആളുകളും വലദ്ദാലീൻ എന്ന് കഴിഞ്ഞ ഉടനെ ആമീൻ എന്ന് പറയും. ചില ആൾക്കാരത് കഴിയുന്നതിന് മുന്നേ ആമീൻ എന്ന് പറയും. ഒന്ന്, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളത് വലദ്ദാലീൻ എന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം ഉണ്ടാതിരിക്കലാണ്, കുറച്ചു നേരം. പക്ഷെ അപ്പോഴത്തേക്ക് മഅ്മൂമീങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ ഇമാമും അതിന്റെ ഒപ്പം തന്നെ പറയും. ഇതിൽ പല സുന്നത്തുകളാണ് നഷ്ടപ്പെടുന്നത്. ഒന്ന്, ഇമാമിനെ മുൻകടക്കുക എന്നത്. ഇമാം ആമീൻ പറഞ്ഞു കഴിഞ്ഞാലാണ് മഅ്മൂമീങ്ങൾ ആമീൻ പറയേണ്ടത്. കുറച്ച് നിർത്തണം. ഖുർആൻ എന്നതൊരു ചടങ്ങ്, ഖുർആൻ ഓതുക എന്നൊരു ചടങ്ങല്ല, എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർത്തു പോകാൻ പറ്റിയൊരു കാര്യമല്ല. അതിനതിൻ്റെതായ മര്യാദകളുണ്ട്, അത് ആസ്വദിക്കണം. മധുരമുള്ള ഒരു പലഹാരം കഴിക്കുന്നതിനേക്കാൾ ആസ്വാദനം ഖുർആനിന്റെ പാരായണത്തിൽ ഉണ്ടായിരിക്കണം. അത് ഓതുന്ന സന്ദർഭത്തിലും അത് കേൾക്കുന്ന സന്ദർഭത്തിലും പുതിയതെന്തെല്ലാം നമുക്ക് ലഭിച്ചതുപോലെ തോന്നണം. അതല്ലേ എങ്കിൽ ഖുർആനിന്റെ റോഹ്, അതിന്റെ ആത്മാവ് നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടില്ല. അതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. മുറിച്ചു മുറിച്ചോത, പതുക്കോത, അതുപോലെ തന്നെ ഖുർആൻ ആവർത്തിക്കുക, അതുപോലെ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ പല തവണ സ്ഥിരപ്പെട്ട കാര്യമാണ്. അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നരകത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടാൽ നരകത്തിൽ നിന്ന് രക്ഷ തേടും. അതുപോലെ തന്നെ അള്ളാഹുവിന് തസ്ബീഹ ചെയ്യുന്ന ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ തസ്ബീഹ നടത്തും. ഉദാഹരണത്തിന് അവിടുന്ന് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ എന്ന് ഓതിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅലാ എന്ന് പറയാറുണ്ടായിരുന്നു. പതുക്കെ പറഞ്ഞാൽ മതി. ഇമാം നിസ്കരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ സുബ്ഹാന റബ്ബിയൽ അഅലാ ഇങ്ങനെ പറഞ്ഞ് അടുത്ത ആയത്തിലേക്ക് കടക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായിരുന്നു. മാത്രമല്ല നരകത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുക, സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ചോദിക്കുക, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടാൽ അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുക. ഇങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇന്ന് പിന്നിൽ കേൾക്കുന്ന ആളുകൾ പലപ്പോഴും 50-60 വയസ്സുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ എന്താണ് ഓതുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ആളുകൾക്കില്ല. സഹോദരങ്ങളെ, ഇത് വലിയ അപരാധമാണ്. ഖുർആൻ അതിൽ അനേകം വാക്കുകൾ ആവർത്തിക്കപ്പെട്ടതാണ്. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഒരു വർഷം മര്യാദയ്ക്ക് ഇരുന്നാൽ ഖുർആനിന്റെ അർത്ഥം കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന കൂട്ടത്തിൽ എത്രയാളുകൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അർത്ഥമറിയാതെ അർത്ഥം നോക്കി വായിച്ച ആളുകളുണ്ട് എന്ന് സ്വയം പരിശോധിക്കേണ്ടതേ. ഒരു തവണയെങ്കിലും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ, ഇത്ര വയസ്സ് നമുക്കായി, 20, 30, 40, 50, 60 വയസ്സുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അർത്ഥത്തോടുകൂടി, കേവല അർത്ഥത്തോടുകൂടി അതെങ്കിലും വായിച്ച ആളുകൾ നമ്മളിൽ എത്ര പേരുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മളോട് ചോദിക്കാൻ സൂറത്തു മറിയം അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ടാവും? സൂറത്തുൽ ബഖറ അതിൽ പറയുന്ന വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? വളരെ ഗൗരവമുള്ള കാര്യമാണിത്. അള്ളാഹുവിന്റെ ഖുർആൻ ഇത്ര വർഷമായി. ശരി, നമുക്ക് ഹിദായത്ത് കിട്ടിയ വർഷങ്ങൾ, അതിനുശേഷമുള്ള വർഷം നമ്മൾ എടുത്തു നോക്കുക. 10-15 വർഷമായി ദീൻ പഠിക്കണമെന്ന് മനസ്സിലാക്കിയ ആൾക്കാരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ എത്ര പേർ ഖുർആനൊന്ന് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു? സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ഇൽമു എന്നതിന്റെ പേരിൽ പലതിന്റെയും പിന്നിൽ പോകും. പക്ഷേ ഇത് പഠിക്കില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, മൻ അറാദ ഇൽമൽ അവ്വലീന വൽ ആഖരീൻ വൽ ആഖിരീൻ ഫഅലൈഹി ബിൽ ഖുർആൻ ഫഇന്ന ഫീഹി ഇൽമുൽ അവ്വലീന വൽ ആഖിരീൻ. ആരെങ്കിലും ആദ്യകാലക്കാരുടെയും അവസാനകാലക്കാരുടെയും ഇൽമു ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അറിവ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവൻ ഖുർആൻ പഠിക്കട്ടെ. അതിൽ ആദ്യകാലക്കാരുടെയും അവസാനകാലക്കാരുടെയും അറിവുണ്ട്. ഖുർആനാണ് ഇൽമിന്റെ സ്രോതസ്. അത് മാറ്റിവെച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടെന്താ? അത് മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ സഹോദരങ്ങളെ, ഖുർആനിന്റെ തഫ്സീർ, ഏറ്റവും കുറഞ്ഞ തഫ്സീർ സഅദി, അറബി അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും അറബി അറിയുന്ന ആൾക്കാർക്ക് വായിക്കാൻ പറ്റിയ തഫ്സീറാണത്, തഫ്സീർ സഅദി. അതെങ്കിലും കുറേശ്ശെ കുറേശ്ശെ നമ്മൾ വായിച്ചു തുടങ്ങുക. അങ്ങനെ ഖുർആൻ പഠിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അതിനുവേണ്ടി സമയം മാറ്റിവെക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇമാമിനും അറിയില്ല എന്താ ഓതുന്നത് എന്ന്. പലപ്പോഴും ഇന്ന് ആളുകൾ ഇമാമിമാരെ കിട്ടൂല. അപ്പൊ ഈ ആരെങ്കിലുമൊക്കെ കൊണ്ട് ഇമാം എടുത്തു ഹാഫിദീങ്ങളായിട്ട് ഓതുന്നവനോ, അവൻ പലപ്പോഴും അതിന്റെ അർത്ഥങ്ങളെ തന്നെ തെറ്റിക്കുന്ന രൂപത്തിൽ ഖുർആൻ ഓതുന്നുണ്ടാവും. അതുപോലെ തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ഒരാൾ അവന്റെ ഖുർആൻ നല്ലതാണ് എന്നതിന്റെ തെളിവ് അവൻ ഖുർആൻ ഓതുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവാൻ അള്ളാനെ പഠിക്കുന്നുണ്ട്. ഖുർആൻ നല്ലതാണ് എന്നതിന്റെ അടയാളം അതൻ. പക്ഷെ നമ്മളിൽ പല ആളുകൾക്കും ഖുർആൻ നല്ലതാണെന്നുള്ളതിന്റെ അടയാളം അവന്റെ ശബ്ദം നന്നാവുക, അതല്ലെങ്കിൽ അവന് നല്ല പാട്ടുകാരെ പോലെ ഖുർആൻ ഓത. ഇങ്ങനെയൊക്കെ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ അടുക്കൽ ആ കാര്യം ഏറ്റവും നല്ല കാര്യമായി. സഹോദര, ഖുർആൻ നന്നായി ഓതുന്നു എന്നതിന്റെ അടയാളം അവന്റെ ഖുർആൻ കേൾക്കുന്ന സന്ദർഭത്തിൽ നിനക്ക് മനസ്സിലായി അവൻ അള്ളാഹിനെ പേടിച്ചിട്ടാണ് ഓതുന്നത്, അതല്ലെങ്കിൽ നിന്റെ മനസ്സിൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാക്കും. എന്നാൽ തുടങ്ങിയതുപോലെ തന്നെ അവസാനിക്കുന്ന ഖിറാഅത്തുകൾ യാതൊരു മാറ്റവുമില്ലാതെ ഹൃദയത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കാത്ത ഖുർആൻ പാരായണങ്ങൾ, അത് റസൂലുള്ളയുടെ സുന്നത്തിൽ നിന്ന് അകന്നുപോയ പാരായണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, ഖുർആൻ പാരായണം എന്നത് ധൃതി കൂട്ടി പാരായണം ചെയ്യേണ്ട കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വഹുവൽ മുവഫഖു ലികുല്ലി മാ യുഹിബ്ബുഹു വയർദാ. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه إلى يوم نلقاه أما بعد. قرآن പാരായണത്തിൽ പാലിക്കേണ്ട മറ്റൊരു മര്യാദയാണ് ശബ്ദം നന്നാക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇപ്രകാരം പറഞ്ഞു, ബറാ ഇബ്നു ആസിബ് അദ്ദേഹം പറഞ്ഞു: سمعت النبي صلى الله عليه وسلم يقرأ في العشاء والتين والزيتون. نبي صلى الله عليه وسلم عشاء نسكارت والتين والزيتون എന്നത് പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു. فما سمعت احدا احسن صوتا او قراءه منه. അവിടത്തേക്കാൾ നല്ല ശബ്ദമുള്ള, അവിടത്തേക്കാൾ നന്നായി പാരായണം ചെയ്യുന്ന ഒരാളുടെയും പാരായണം ഞാൻ കേട്ടിട്ടില്ല എന്ന് അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലം യഅദനില്ലാഹു ലിശൈഇൻ മാ അദിന ലിന്നബി ലിന്നബി അൻ യതഗന്ന ബിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ കൊണ്ട് അത് മനോഹരമാക്കുക, അത് ഈണമുള്ളതാക്കുക, അത് ഈണത്തിൽ പാരായണം ചെയ്യുക എന്ന കാര്യത്തിന് അനുമതി നൽകിയതുപോലെ മറ്റൊരു നബിക്കും ഒരു കാര്യത്തിലും അനുമതി നൽകിയിട്ടില്ല. അത് ഇപ്രകാരം ഈണത്തിൽ ചൊല്ലുക എന്നത് ഖുർആനിന്റെ കാര്യത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിലും അനുവദിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് ഈണത്തിൽ ചൊല്ലുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യം ഖുർആൻ മാത്രമാണ്. മറ്റു കാര്യങ്ങൾ, പാട്ട്, കവിതകൾ പോലുള്ള പ്രസംഗങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഈണത്തിൽ ചൊല്ലുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി വിരോധിക്കപ്പെട്ട കാര്യമാണ്. സ്ത്രീകളാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് കല്യാണത്തിന്റെ സമയത്ത് കവിതകൾ പാടുന്നത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, പാട്ടുകൾ പാടുന്നത് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പുരുഷന്മാർ, അവരുടെ പൗരുഷത്തിനത് മോശമാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരൊരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഒരുത്തൻ ഇരുന്നിങ്ങനെ പാട്ടുപാടാണ്, അവനിങ്ങനെ തലയാട്ടി പാട്ടുപാടാണ്. അപ്പോൾ അവർ പറഞ്ഞു: ആഖ്രിജു ഹാദൽ മുഖന്നസ്, ഈ ആണും പെണ്ണും കെട്ടവനെ വീട്ടിൽ നിന്ന് പുറത്താക്കൂ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. എന്നാൽ ഇന്ന് സുബ്ഹാനല്ലാഹ്, മുസ്ലിം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹീറോ, അവരുടെ ഏറ്റവും വലിയ നേതാക്കന്മാർ ഇങ്ങനെ പാട്ടുപാടുന്ന ആണും പെണ്ണും കെട്ട ആളുകളാണ്. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിന് ഇതൊരിക്കലും അനുവദിക്കപ്പെട്ടതല്ല. ഇങ്ങനെ തലയാട്ടി പാട്ടുപാടുക അത് പൗരുഷത്തിന് യോജിച്ചതല്ല, ഏത് കാര്യത്തിലോ, ഖുർആനിന്റെ കാര്യത്തിലൊഴികെ. എന്നാൽ ഖുർആനിന്റെ കാര്യത്തിൽ പാട്ടുപാടുന്ന പോലെ പാടാമെന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് അതിൽ ഈണമുണ്ടാക്കുക എന്നത്, അത് നന്നാക്കുക എന്നത്, അത് മണിച്ചും നല്ല ശബ്ദത്തിലും. ഒരാൾക്കൊരു സാധാരണ ശബ്ദം ഉണ്ടാവും, സംസാരിക്കുന്ന ശബ്ദം. എന്നാൽ അയാൾ അയാളുടെ ശബ്ദം നന്നാക്കിയാൽ അത് ഈണമുള്ളതാക്കിയാൽ ശബ്ദത്തിന് മാറ്റമുണ്ടാവും. സാധാരണ ശബ്ദത്തിന് അത് മാറും. നല്ല പരുക്കൻ ശബ്ദമാണെങ്കിൽ ഖുർആൻ ഓതുമ്പോഴുള്ള ശബ്ദത്തിന് മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഈണത്തിൽ ഉണ്ടാക്കിയാൽ. അപ്രകാരം ഈണം കൊണ്ടുവരാൻ ഖുർആനിന്റെ കാര്യത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിൽ അനുവാദമില്ല. ദുആയിലാകട്ടെ, അതേപോലെ തന്നെ ഖുത്ബയിലാകട്ടെ, അതുപോലെ തന്നെ നിസ്കാരത്തിലുള്ള തക്ബീറുകളിൽ അല്ലാഹു അക്ബർ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇത്തരം കാര്യങ്ങളിൽ ഇതിലൊന്നും ഈണം കൊണ്ടുവരിക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ സലഫുകളിൽ നിന്നോ സ്ഥിരപ്പെട്ടിട്ടില്ല. ഏത് കാര്യത്തിലൊഴികെ? ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിലൊഴികെ. ഖുർആൻ പാരായണം ഭംഗിയുള്ളതാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അവിടുന്ന് ഒരിക്കൽ അബൂ മൂസ അശ്ആരി റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ റസൂലുള്ള പറഞ്ഞു, ലൗ റഅയ്തനി وأنا أستمع لقراءتك البارحة لقد أوتيت مزمارا من مزامير آل داود. ഇന്നലെ നീ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് നീ കണ്ടിരുന്നെങ്കിൽ അത് നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നിന്റെ ഖുർആൻ പാരായണം. അപ്പൊ ഞാൻ നിന്റെ ഖുർആൻ പാരായണം ഇന്നലെ രാത്രി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് ദാവൂദ് കുടുംബത്തിന് നൽകപ്പെട്ടതുപോലുള്ള ഈണം നിന്റെ ഖുർആൻ പാരായണത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മിസ്മാർ എന്നത് ശരിക്ക് അറബിയിൽ സംഗീത ഉപകരണത്തിന് പറയുന്ന പേരാണ്. പക്ഷേ ഇവിടെ സംഗീത ഉപകരണമല്ല ഉദ്ദേശം, മറിച്ച് ശബ്ദം നല്ലതാണ് എന്ന അർത്ഥമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് അലിമാമൻ നവവി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന മൻ ലം യതഗന്ന ബിൽ ഖുർആൻ, ഖുർആൻ മണിച്ചോതാത്തവൻ, അത് നന്നാക്കാത്തവൻ, അതിന് ശബ്ദം ശരിയാക്കാത്തവൻ, അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഒരു സഹാബി പറഞ്ഞു കൊടുത്തപ്പോൾ ഒരാൾ ചോദിച്ചു, എന്റെ ശബ്ദം നല്ലതില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ചില ആളുകൾ അവരുടെ ശബ്ദം തീരെ മോശമായിരിക്കും. അപ്പോൾ ഞാൻ എന്റെ ശബ്ദം നല്ലതില്ലെങ്കിൽ എന്തു ചെയ്യണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നീ നിനക്ക് സാധിക്കുന്ന യുഹസ്സിനുഹു മുസ്തഫാ, അവന് സാധിക്കുന്ന എത്ര അവന് നന്നാക്കട്ടെ, കഴിയാവുന്ന എത്രയാണോ നിനക്ക് നിന്റെ ശബ്ദം നന്നാക്കാൻ കഴിയുക അത്ര നീ ഖുർആൻ പാരായണം നന്നാക്കി പാരായണം ചെയ്യുക എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ച റാവി പറഞ്ഞു കൊടുത്തതായി കാണാൻ സാധിക്കും. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഖുർആൻ പാരായണം പാട്ടുപാടുന്നത് പോലെ ആക്കുക എന്നല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് ചില ആളുകൾ സുബ്ഹാന ജല്ല ജലാലു, അവർ ചിലർ ഖുർആനിന്റെ പിന്നിൽ മ്യൂസിക് വെക്കും, അതല്ലെങ്കിൽ ഖുർആൻ ഇടും അതിന്റെ പിന്നിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മൂളുന്ന ശബ്ദമിടും, ഒരു പ്രത്യേക മൂളക്കത്തിന്റെ ശബ്ദം ഖുർആൻ ഓതുന്നതിന്റെ പിന്നിലിടും. ഇതൊന്നും അനുവദനീയമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ സംഗീതത്തോടുകൂടി ഉണ്ടാക്കുക എന്നത് വിരോധിക്കപ്പെട്ട കാര്യമാണ്, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ എണ്ണപ്പെട്ട കാര്യമാണ്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഖുർആൻ ഒരിക്കലും പാട്ടുപോലെ ആക്കരുത്. പാട്ടും ഖുർആനും തമ്മിൽ നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. പാട്ടുപോലെ ഖുർആൻ ഒരിക്കലും ആക്കാൻ പാടില്ല. ചില ആളുകൾ ഓതുന്ന സന്ദർഭത്തിൽ എവിടെയാണ് നീട്ടേണ്ടത്, എവിടെയാണ് നീട്ടാൻ പാടില്ലാത്ത, ഇതൊന്നും പരിഗണിക്കില്ല. ഓന് തോന്നണോടത്ത് നീട്ടും, തോന്നണോടത്ത് കുറക്കും, തോന്നണോടത്ത് നിർത്തും, തോന്നണോടത്ത് തുടങ്ങും. അവന് അവന്റെ ശ്രദ്ധ ഏത് മാത്രമാണ്, ഇതിന്റെ ഈണം മാത്രമാണ്. നിസ്കാരത്തിൽ ചില ആളുകൾ പാട്ടുകാർ ചിലപ്പോ ആയി മാറുന്നത് കാണാൻ സാധിക്കും. ഖുർആന്റെ നിസ്കാരത്തിൽ ചില ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് അവർ തലങ്ങനെ ഇളക്കണതാണ് ഖുർആൻ ഓതിയിട്ട്. എന്തിനാണ് അവർ തല ഇളക്കുന്നത്? ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ തല ഇളക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിട്ടില്ല. അവിടുത്തെ ഖുർആൻ പാരായണത്തെക്കുറിച്ച് ഹദീസിൽ വന്ന ഇപ്രകാരം മാത്രമാണ്, അവിടുത്തെ സുജൂദിലേക്ക് നോക്കുമായിരുന്നു. മാത്രമല്ല അവിടുത്തെ പാരായണം കണ്ടുകഴിഞ്ഞാൽ അവിടുത്തെ ഹൃദയം ചൂടുള്ള ചട്ടിങ്ങനെ തിളക്കുന്നതുപോലെ തോന്നുമായിരുന്നു അവിടുത്തെ പാരായണം കണ്ടുസ്കാരം കണ്ടുകഴിഞ്ഞാൽ. അതല്ലാതെ ഇങ്ങനെ തലയാട്ടുക എന്നത് എവിടെയും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ പാട്ടുകാരുടെ സ്വഭാവം സ്വീകരിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. ഇന്ന് പല കാര്യങ്ങളും ചില ആൾക്കാർ ഖുർആൻ പാരായണം മൊബൈലിൽ കൊണ്ടുനടക്കുന്നത് കാണാം. പലപ്പോഴും അവർ ശ്രദ്ധിക്കുന്ന ശബ്ദം എത്ര ഭംഗിയുണ്ട് എന്നതാണ്. അതേപോലെ തന്നെ അവന്റെ ഈണം എത്ര രസമുണ്ട് എന്നുള്ള, ഖുർആൻ എന്താണ് ഓതുന്നത് എന്നുള്ള മൈൻഡ് ചെയ്യുന്നില്ല. മറിച്ച് അവന്റെ ശബ്ദത്തിന് ഭംഗിയുണ്ടോ, അവന്റെ ഈണം കേൾക്കാൻ രസമുണ്ടോ. പല ജാതി ഈണത്തിൽ പല ഒരൊറ്റ കാര്യം തന്നെ പല ഈണത്തിൽ. ഇങ്ങനെയൊക്കെ ഖുർആനിനെ ഒരു പാട്ടുപോലെയാക്കുക എന്നത്, കവിത പോലെയാക്കുക എന്നത് ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല. ഇതുകൊണ്ട് ശബ്ദം നന്നാക്കുക എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഖുർആൻ, ചില ആൾക്കാരെയാണ് ഖുർആൻ ഓതുമ്പോൾ പിന്നെ ഈ ശബ്ദം ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ കളിക്കും. ശബ്ദം പാട്ടിന്റെ ഇടയിൽ ചില പാട്ടുകൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ പാട്ടിന്റെ ഇടയിൽ ശബ്ദം ഇങ്ങനെ മേലെ കയറി താഴ്ത്തി കറങ്ങിയിട്ടൊക്കെ ഇരിക്കും, ഒരു തിരമാല ഇങ്ങനെ കയറി വരുന്ന പോലെ. ഇങ്ങനെ ഖുർആൻ ഒരു ഹാലിൽ ഓതുന്ന ആൾക്കാരെ കാണാം. ഇതൊന്നും അനുവദനീയമല്ല. നീട്ടുന്ന സന്ദർഭത്തിൽ ഉദാഹരണത്തിന് ഇങ്ങനെ ഓതുന്ന ആൾക്കാരെ കാണാം, ഇങ്ങനെ ഇങ്ങനെ നീട്ടും, ഇങ്ങനെ ശബ്ദത്തിൽ വ്യത്യാസം കൊണ്ടുവരാം. ഞാനിത് കേൾപ്പിച്ചെന്ന് എന്തിനാന്ന് വെച്ചാൽ ജുമാ ആയിട്ട് കൂടി കേൾപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അശ്ശമാ
ദണ്ണീട്ടന്റെ രൂപം. അതല്ലാതെ അതിന്റെ ഇടയിൽ ഇങ്ങനെ ശബ്ദം കയറി ഇറങ്ങിയിരിക്കുക എന്നുള്ളത് ശരിയല്ല, ഇങ്ങനെ ഓതാൻ പാടില്ല, ഇതൊന്നും ശരിയായ രീതി. ഖുർആൻ അതിന്റെ ടോണ്, അതിന്റെ ഓത്തിന്റെ രീതി, അത് ഒരേ രീതിയിലാണ് പോകേണ്ടത്. അതിൽ കയറ്റവും ഇറക്കവും ഉണ്ടാവാം ഖുർആൻ അനുവദിച്ച രൂപത്തിൽ. അതല്ലാതെ ഒരു ഹർഫ് തന്നെ ഇടയ്ക്ക് വെച്ച് കയറ്റി ഇടയ്ക്ക് വെച്ച് ഇറക്കിയും ഇങ്ങനെ ഓതുക എന്നുള്ളത് ഒരിക്കലും സ്ഥിരപ്പെട്ട കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇത് ഈ രൂപത്തിൽ കാര്യങ്ങളുടെ പല തമാശകളും കാണാൻ പറ്റും. ഇത് മിമ്പർമെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്, പല ജാതി കാര്യങ്ങൾ പല കോലത്തിലും ഖുർആൻ ഓതുന്നത് കാണാം. അതൊക്കെ ഇവിടെ നിന്ന് അനുകരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഖുത്ബയുടെ മഹത്വം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ഓത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഓൻ അള്ളാഹിനെ കുറിച്ച് ഓതുന്നുണ്ടോ എന്നുള്ളതാണ്. അതല്ലാതെ അവിടെ ശ്രദ്ധിക്കേണ്ടത് അവന്റെ പാട്ടിന്റെ രീതിയല്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹു തആല അടുത്തയാഴ്ച ഇതേപോലെ തന്നെ ചില മര്യാദകൾ കൂടി ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അടുത്തയാഴ്ച ഓർമ്മപ്പെടുത്താമെന്ന് ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് തൗഫീഖ് നൽകുന്നവൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.